السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد. بهمان نرايا سحودرين علي سحودري ماري الله سبحانه وتعالى بشد قرآن أبدري بيشت الله മഹത്തരമായ റമദാൻ മാസത്തിലാണ് നാം ഏവരും ഉള്ളത്. റമദാനിൻ്റെ പ്രത്യേകതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് ഇത് എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പിനെ കുറിച്ച് അറിയിച്ച ആയത്തുകൾക്കിടയിലാണ് അള്ളാഹു പറഞ്ഞത്: شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. رمضان ماسم شد قرآن ودري بيكا بطا ماسمان قرآن بدي كانو وندي بشد قرآن من سلا كند دين وندي مؤمنين الماري ركند أدن ഏറെ ശ്രദ്ധ നൽകേണ്ട സന്ദർഭങ്ങളിലൊന്നാണ് ഈ സമയം. ഖുർആനിലെ ഏറ്റവും മഹത്തരമായ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ നമ്മുടെ നിസ്കാരങ്ങളിൽ നിത്യവും നാം പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്ത് പഠിക്കുക എന്നതാകട്ടെ അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്നത് തന്നെ മഹത്തരമായ കർമ്മമാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹ, നിങ്ങളിൽ ഏറ്റവും നല്ലവർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കുക, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തരമായ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ, അത് പഠിക്കുന്നതിൻ്റെ മഹത്വവും അതിനുള്ള പ്രതിഫലവും എത്ര വലുതായിരിക്കും. നിത്യവും നമ്മുടെ നിസ്കാരത്തിൽ നാം പാരായണം ചെയ്യുന്ന ഏതൊരു മുസ്ലിമിൻ്റെ ജീവിതവുമായും അഭേദ്യമായ ബന്ധം വെച്ചുപുലർത്തുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹയിൽ നിന്ന് മനസ്സിലാക്കാവുന്ന പാഠങ്ങൾ, സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീർ, അതിൻ്റെ വിശദീകരണം, ഫാത്തിഹയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ എന്നിവ ഈ റമദാനിൽ ഇൻഷാ അല്ലാഹ് ഓരോ ദിവസവുമുള്ള ചെറിയ ചുരുങ്ങിയ ക്ലാസുകളിലൂടെ വിശദീകരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പ്രവർത്തനം അവൻ്റെ അരികിൽ സ്വീകരിക്കപ്പെടുന്ന സ്വാലിഹായ അമലായി രേഖപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹ വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ സൂറത്താണ്. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് അനേകം പേരുകളുണ്ട്. അറബി ഭാഷയിൽ ഒരു വസ്തുവിന് പേരുകൾ അധികരിക്കുന്നത് അതിൻ്റെ മഹത്വവും അതിനുള്ള പ്രാധാന്യവും അറിയിക്കുന്ന കാര്യങ്ങളിലൊന്നാണ്. അറബികൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും അടുത്തു നിന്നിരുന്ന മൃഗങ്ങളിലൊന്നാണ് ഒട്ടകം. അറബിയിൽ ഒട്ടകത്തിന് ധാരാളം പേരുകളുണ്ട്. അതുപോലെ തന്നെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ, അവയുടെ പ്രാധാന്യവും അവയുടെ സ്വാധീനവും അനുസരിച്ച് അറബികൾ അവക്ക് ധാരാളം പേരുകൾ നൽകാറുണ്ട്. ഇത് അറബികളുടെ രീതിയാണ്. ഇസ്ലാമിൽ ഇങ്ങനെ പ്രാധാന്യവും ഗൗരവവുമുള്ള കാര്യങ്ങൾക്ക് അനേകം പേരുകൾ നൽകപ്പെട്ടതായി കാണാൻ സാധിക്കും. ഉദാഹരണത്തിന്, ദിവസങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ദിവസമാണ് അന്ത്യനാൾ. ഖുർആൻ പരിശോധിച്ചാൽ എത്രയോ പേരുകൾ അന്ത്യനാളിന് നൽകപ്പെട്ടതായി കാണാം. യൗമുൽ ഖിയാമ, യൗമുൽ ബഅസ്, യൗമു തഗാബുൻ, ഇങ്ങനെ അനേകം പേരുകൾ, അൽ യൗമുൽ ആഖിർ, അൽ ഹാഖ, അൽ ഖാരിഅ, ഇങ്ങനെ അനേകം പേരുകൾ. നമ്മുടെ റസൂലായ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിമാരിൽ അന്തിമനായ ആദം സന്തതികളുടെ സയ്യിദായ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തേക്ക് അനേകം പേരുകളുണ്ട്. അവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ പേര് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതാണ്. അതുപോലെ തന്നെ അവിടുത്തെ പേരുകളിൽപ്പെട്ടതാണ് അഹ്മദ്, അതുപോലെ അൽമാഹി, അതുപോലെ തന്നെ അൽആഖിബ്. ഇങ്ങനെ അനേകം പേരുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ കാര്യം നോക്കൂ നിങ്ങൾ. ഖുർആനിന് അനേകം പേരുകളുണ്ട്. അൽ ഖുർആൻ, അൽ കിതാബ്, അസ്-സിക്ർ, അനേകം പേരുകൾ, ധാരാളം പേരുകൾ വിശുദ്ധ ഖുർആനിനുണ്ട്. ഈ പേരുകൾ അധികരിക്കുന്നത് അതിൻ്റെ മഹത്വവും പ്രാധാന്യവുമാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. സൂറത്തുൽ ഫാത്തിഹ, അതിന് അനേകം പേരുകളുണ്ട്. ഫാത്തിഹയുടെ പ്രാധാന്യവും അതിൻ്റെ മഹത്വവും ഈ പേരുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ ഫാത്തിഹയുടെ 8 പേരുകൾ നമുക്ക് ഇന്ന് പഠിക്കാം ഇൻഷാ അല്ലാഹ്. ഫാത്തിഹയുടെ 1-ാമത്തെ പേര് അസ്-സബ്ഉൽ മസാനി എന്നാണ്. അസ്-സബ്ഉൽ മസാനി, സബ് എന്നാൽ 7 എന്നാണ് അർത്ഥം. അൽ മസാനി എന്നാൽ പല അർത്ഥങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. സദൃശ്യമുള്ളത് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. സദൃശ്യമുള്ള 7 ആയത്തുകൾ, സൂറത്തുൽ ഫാത്തിഹയിലെ 7 ആയത്തുകൾ പരസ്പര സാദൃശ്യമുള്ളവയാണ്, ചേർന്ന് നിൽക്കുന്നവയാണ്. ഇൻഷാ അല്ലാ ഈ സൂറത്തിൻ്റെ തഫ്സീർ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ എത്രമാത്രം പരസ്പര പൂരകങ്ങളാണ് ഈ ഓരോ ആയത്തുകളും എന്ന് ഇൻഷാ അല്ലാ നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ സാദൃശ്യമുള്ള 7 ആയത്തുകൾ എന്നർത്ഥം അസ്-സബ്ഉൽ മസാനി എന്ന പേരിന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അവർ ചിലർ പറഞ്ഞു അസ്-സബ്ഉൽ മസാനി സനാ എന്നതിൽ നിന്നാണ് ആ പദം വന്നത്. സനാ എന്നാൽ പുകഴ്ത്തലാണ്, പ്രശംസിക്കലാണ്, പുകഴ്ത്തൽ, സ്തുതിക്കൽ എന്നൊക്കെ അർത്ഥം പറയാം. ഈ 7 ആയത്തുകളിലും അള്ളാഹു സുബ്ഹാനഹു വതആലയെ അവൻ സ്തുതിക്കുകയാണ് ചെയ്യുന്നത് എന്നതുകൊണ്ടാണ് അസ്-സബ്ഉൽ മസാനി എന്ന പേര് ഈ സൂറത്തിന് നൽകപ്പെട്ടത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരർത്ഥം സന്ന എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചു എന്നാണ്. സന്ന, ആവർത്തിക്കുന്നതിന് ആ പദം പറയും. ചിലർ പറഞ്ഞു അസ്-സബ്ഉൽ മസാനി എന്ന് പറഞ്ഞാൽ 7 ആവർത്തിക്കപ്പെടുന്ന പദങ്ങൾ, 7 ആവർത്തിക്കപ്പെടുന്ന വചനങ്ങൾ എന്നാണ് അർത്ഥം. എന്തുകൊണ്ടാണ് ആ അർത്ഥം പറയാൻ കാരണം? എല്ലാ നിസ്കാരത്തിലും ഈ ആയത്തുകൾ നമ്മൾ ആവർത്തിക്കുന്നു. എല്ലാ റക്അത്തിലും, നിസ്കാരത്തിൽ എന്ന് പറഞ്ഞാൽ പോരാ, എല്ലാ റക്അത്തിലും ഈ ആയത്തുകൾ നമ്മൾ ആവർത്തിച്ചു പാരായണം ചെയ്യുന്നു എന്നതുകൊണ്ടാണ് അസ്-സബ്ഉൽ മസാനി എന്ന പദം എന്ന പേര് ഈ സൂറത്തിന് ലഭിച്ചത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇതിനുള്ള തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. അബൂ സഈദ് ഇബ്നുൽ മുഅല്ല റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഹദീസിൽ കാണാം, അദ്ദേഹം പറയുന്നു കുൻതു അസല്ലി ഫിൽ മസ്ജിദ്, ഞാൻ മസ്ജിദിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഫദഅനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫലം ഉജീബുഹു, അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിച്ചു, ഞാൻ നിസ്കാരത്തിലാണ്, സുന്നത്ത് നിസ്കാരത്തിലാണ്. ഫലം ഉജീബുഹു, നിസ്കാരത്തിലായിരുന്നത് കാരണത്താൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളിക്ക് ഞാൻ ഉത്തരം നൽകിയില്ല. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ഞാൻ റസൂലുള്ളയുടെ അരികിൽ ചെന്നു അവിടുത്തോട് പറഞ്ഞു, യാ റസൂലുള്ളാഹ് ഇന്നി കുന്തു ഉസല്ലി, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ നിസ്കാരത്തിലായിരുന്നു, അതുകൊണ്ടാണ് അങ്ങയുടെ വിളി അതിന് ഉത്തരം നൽകാതിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലം യഖൂലില്ലാഹ് ഇസ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹയീകും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അലം യഖൂലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടില്ലേ, ഇസ്തജീബു ലില്ലാഹി വലിർറസൂൽ, അല്ലാഹുവിനും അവൻ്റെ റസൂലിനും നിങ്ങൾ ഉത്തരം നൽകണം. ഇദാ ദഅാകും ലിമാ യുഹയീകും, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് അള്ളാഹുവും റസൂലും ക്ഷണിച്ചാൽ അവർക്ക് ഉത്തരം നൽകണമെന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? സൂറത്തു നൂറിൽ ആയത്താണത്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയാനുള്ള കാരണം? സുന്നത്ത് നിസ്കാരത്തിന്റെ വേളയിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചാൽ അതിന് ഉത്തരം നൽകലാണ് കൂടുതൽ നിർബന്ധമായിട്ടുള്ളത്. കാരണം നിസ്കാരം സുന്നത്താണ്, സുന്നത്ത് നിസ്കാരമാണല്ലോ നിർവഹിക്കുന്നത്. എന്നാൽ റസൂലുള്ളയുടെ വിളിക്ക് ഉത്തരം നൽകുക എന്നത് വാജിബാണ്. ഒരു സുന്നത്തും ഒരു വാജിബും മുന്നിൽ വന്നാൽ വാജിബാണ് നിർവഹിക്കേണ്ടത്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്, സുന്നത്ത് നിസ്കാരത്തിലായിരിക്കുന്ന വേളയിൽ രക്ഷിതാക്കൾ മാതാപിതാക്കൾ വിളിച്ചാൽ അവർക്ക് ഉത്തരം നൽകൽ, അവർക്ക് ഉത്തരം നൽകാൻ വേണ്ടി നിസ്കാരത്തിൽ നിന്ന് കൈ അഴിക്കാവുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബു സഈദ് ഇബ്നുൽ മുഅല്ല അദ്ദേഹത്തോട് പറഞ്ഞു, ലഉഅല്ലിമന്നക സൂറത്തൻ ഹിയ അഅ്ളമു സൂറി ഫിൽ ഖുർആൻ ഖബ്ല അൻ തഖ്റുജ മിനൽ മസ്ജിദ്. അബു സഈദ്, നീ മസ്ജിദിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുൻപ് ഖുർആനിലെ ഏറ്റവും മഹത്തരമായ സൂറത്ത് ഞാൻ നിനക്ക് പഠിപ്പിച്ചു നൽകുന്നതാണ്. ശേഷം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കൈപിടിച്ചു. فلما اراد ان يخرج اننا نبي صلى الله عليه وسلم المسجد الى ന്ന് പുറത്തു കടക്കാൻ ആയപ്പോൾ ഞാൻ അവിടത്തോട് പറഞ്ഞു, റസൂലുള്ളാഹി അത് മറന്നു പോയിട്ടുണ്ട് എന്ന ധാരണയിൽ ഞാൻ പറഞ്ഞു, അതായത് അബൂ സഈദ് അൽ മുഅല്ല അദ്ദേഹം പറഞ്ഞു, അലം തഖുൽ ലഉഅല്ലിമന്നക സൂറത്തൻ ഹിയ അഅ്ളമു സൂറി ഫിൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും മഹത്തരമായ സൂറത്ത് ഞാൻ പഠിപ്പിച്ചു നൽകാമെന്ന് നബിയെ താങ്കൾ എന്നോട് പറഞ്ഞതാണല്ലോ. അതുകൊണ്ട് ഏതാണ് ആ സൂറത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ സഈദ് ഇബ്നുൽ മുഅല്ല അദ്ദേഹം ചോദിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത് സൂറത്തുൽ ഫാത്തിഹയിലെ ആദ്യത്തെ ആയത്താണ്, അല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു രണ്ടാമത്തെ ആയത്താണ്. ബിസ്മി സൂറത്തുൽ ഫാത്തിഹയിൽ ഉൾപ്പെടുന്നതാണ് എന്ന അഭിപ്രായ പ്രകാരം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്ത് കൊണ്ട് ആരംഭിക്കുന്ന സൂറത്തുൽ ഫാത്തിഹ ഹിയ സബ്ഉൽ മസാനി, അതാകുന്നു അസ്സബ്ഉൽ മസാനി. അതാണ് നമ്മൾ പറഞ്ഞുള്ള തെളിവ്, ഹിയ സബ്ഉൽ മസാനി. അബൂ സഈദ്, അതാകുന്നു അസ്സബ്ഉൽ മസാനി, ഏഴ് ആവർത്തിക്കപ്പെടുന്ന ആയത്തുകൾ അവയാകുന്നു. വൽ ഖുർആനുൽ അസീം അല്ലദീ ഊതീതുഹു, എനിക്ക് നൽകപ്പെട്ട ഏറ്റവും മഹത്തരമായ ഖുർആൻ അതാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. സബ്ഉൽ മസാനി എന്നതുകൊണ്ട് ഉദ്ദേശം സൂറത്തുൽ ഫാത്തിഹയാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ സബ്ഉൽ മസാനി എന്ന പദം വന്നിട്ടുണ്ട്. സൂറത്തുൽ ഹിജ്റിലെ 87-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആൻ العظيم ولقد اتيناك سبعا من المثاني والقران العظيم الله ورسوله താങ്കൾക്ക് നാമിത سبعا من المثاني ഏഴ് മസാനിയായ ആയത്തുകൾ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഉദ്ദേശം സൂറത്തുൽ ഫാത്തിഹ. അപ്പോൾ നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു നൽകി എന്നത് അല്ലാഹു പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സഹോദരങ്ങളെ ചിന്തിക്കുക, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തരമായ സൂറത്താണിത്. അള്ളാഹു അവതരിപ്പിച്ച അവൻ്റെ സംസാരത്തിൽ ഏറ്റവും മഹത്തരമായ, അവൻ്റെ ഖുർആനിൽ ഏറ്റവും മഹത്തരമായ, ഏറ്റവും പ്രതിഫലാർഹമായ, ഏറ്റവും പ്രാധാന്യമുള്ള സൂറത്തുകളിൽ ഒന്നാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള സൂറത്താണ് സൂറത്തു അൽ ഫാത്തിഹ. അപ്പോൾ സഹോദര, ഈ സൂറത്ത് അത് നമ്മൾ ശ്രദ്ധിക്കണം, അത് നമ്മൾ നന്നായി പഠിക്കണം എന്ന് ഈ ഹദീസും ഈ ആയത്തും നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഖുർആനിലെ ഏറ്റവും മഹത്തരമായ സൂറത്ത് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ, അതിൻ്റെ അർത്ഥം നമുക്കറിയില്ലെങ്കിൽ, അതിൻ്റെ ഉദ്ദേശം നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ, മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, എല്ലാ ദിവസവും നിസ്കാരത്തിൽ പാരായണം ചെയ്യുന്ന ഈ സൂറത്തിലെ ആയത്തുകൾ അവയുടെ അർത്ഥം എന്താണ് എന്ന് നമുക്കറിയില്ലെങ്കിൽ എന്തൊരു വലിയ നഷ്ടമാണത്. അപ്പോൾ ഒന്നാമത്തെ പേര് സബ്ഉൽ മസാനി എന്നതാണ്. രണ്ടാമത്തെ പേര് ഫാത്തിഹത്തുൽ കിതാബ് എന്നാണ്. രണ്ടാമത്തെ പേര് ഫാത്തിഹത്തു അൽ കിതാബ് എന്നാണ്. ഉബാദത്ത് ഇബ്നു സാമിത് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ സലാത ലിമൻ ലം യഖ്റ ബിഫാത്തിഹത്തിൽ കിതാബ്. ലാ സലാത ലിമൻ ലം യഖ്റ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹത്തുൽ കിതാബ് പാരായണം ചെയ്യാത്തവന് നിസ്കാരമില്ല. ഏതാണ് ഫാത്തിഹത്തുൽ കിതാബ്? സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹയാണ് ഫാത്തിഹത്തുൽ കിതാബ്. അൽ കിതാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനാണ്. ഖുർആനിന്റെ ഫാത്തിഹ, ഫതഹ എന്നാണ് തുറന്നു. ഫാത്തിഹത്തുൽ കിതാബ് എന്നാൽ ഖുർആനിന്റെ പ്രാരംഭം, ഖുർആനിന്റെ തുടക്കം അല്ലേ, അത് ഫാത്തിഹയിലാണ്. മുസ്ഹഫ് എടുത്തു നോക്കിയാൽ ആദ്യത്തെ സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഫാത്തിഹയാണ്. നിസ്കാരം ആരംഭിച്ചാൽ ആദ്യം പാരായണം ചെയ്യുന്ന ഖുർആൻ ഏതാണ്? സൂറത്തുൽ ഫാത്തിഹയാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഫാത്തിഹ എന്ന പേര് ഇതിന് ലഭിച്ചത്. മുസ്ഹഫ് തുറന്നാൽ ആദ്യത്തെ സൂറത്ത് പ്രാരംഭം ഫാത്തിഹയിലാണ്. നിസ്കാരം അതിലെ ഖുർആൻ ആരംഭിക്കുന്നത് ഫാത്തിഹ കൊണ്ടാണ്. ഇതുകൊണ്ടാണ് ഫാത്തിഹത്തുൽ കിതാബ് എന്ന പേര് ഈ സൂറത്തിന് ലഭിച്ചത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞത് എന്താണ്? ലാ സലാത ലിമൻ ലം യഖ്റ ബിഫാത്തിഹത്തിൽ കിതാബ്. ഖുർആനിന്റെ പ്രാരംഭമായ ഫാത്തിഹ പാരായണം ചെയ്യാത്തവന് നിസ്കാരമില്ല. നിസ്കാരത്തിന്റെ റുക്നുകളിൽ ഒന്നാണ് ഫാത്തിഹ ഓതാനുള്ളത്. ഫാത്തിഹ ഒരാൾ ഒഴിവാക്കിയിട്ട് ഒരാൾ ഒരു റക്അത്ത് നിസ്കരിച്ചു, ആ റക്അത്തിൽ ഖുർആൻ മുഴുവൻ അയാൾ ഓതി, ഫാത്തിഹ മാത്രം ഓതിയില്ല എങ്കിൽ ആ റക്അത്ത് ശരിയായിട്ടില്ല. ആ റക്അത്ത് ശരിയായിട്ടില്ല ഒരാൾ ഖുർആൻ മുഴുവൻ ഓതിയാൽ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഫാത്തിഹയുടെ പ്രാധാന്യം, അതിൻ്റെ ഗൗരവം എത്ര വലുതാണ്. ഇതാണ് രണ്ടാമത്തെ പേര്. മൂന്നാമത്തെ പേര് അർറുഖിയ. മൂന്നാമത്തെ പേര് അർറുഖിയ. റുഖിയ എന്ന് പറഞ്ഞാൽ മന്ത്രം എന്നാണ്. ഈ പേര് സൂറത്തുൽ ഫാത്തിഹക്ക് ലഭിക്കാൻ ഒരു കാരണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുദീർഘം ഒരു ഹദീസിൽ, ഇൻഷാല്ലാ ഹദീസ് നമ്മൾ പിന്നീട് പറയുന്നതാണ്. ആ ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു സഹാബിയോട് ചോദിച്ചതായി കാണാം, വമാ അദ്റാക അന്നഹ റുഖിയ. വമാ അദ്റാക അന്നഹ റുഖിയ. സൂറത്തുൽ ഫാത്തിഹ റുഖിയയാണ് എന്ന് താങ്കൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്? റുഖിയ എന്ന് പറഞ്ഞാൽ മന്ത്രമെന്നാണ്. റുഖിയ എന്ന് പറഞ്ഞാൽ മന്ത്രമെന്നാണ് അതിൻ്റെ അർത്ഥം. സൂറത്തുൽ ഫാത്തിഹ മന്ത്രിക്കാൻ ഏറ്റവും ഫലപ്രദമായ സൂറത്തുകളിൽ ഒന്നാണ്. നമുക്ക് രോഗം ബാധിച്ചാൽ, അതുപോലെ തളർച്ച ബാധിച്ചാൽ, പ്രയാസങ്ങൾ ബാധിച്ചാൽ മന്ത്രിക്കാൻ ഏറ്റവും യോജിച്ച സൂറത്തുകളിൽ ഒന്നാണ് സൂറത്തുൽ ഫാത്തിഹ. അൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതായി കാണാം, ഒരിക്കൽ മക്കയിൽ മരുന്നോ അതല്ലെങ്കിൽ വൈദ്യന്മാരോ ആരെയും ലഭിക്കാതെ കുറച്ചു കാലം അദ്ദേഹത്തിന് കഴിയേണ്ടി വന്നു. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് രോഗങ്ങൾ ബാധിക്കുമ്പോൾ ഫാത്തിഹ പാരായണം ചെയ്തുകൊണ്ട് മന്ത്രിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തിരുന്നത്. അതിന് വലിയ ഫലവും വലിയ മാറ്റവും അതുകൊണ്ടുണ്ടായിരുന്നു എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതായി കാണാം. അപ്പോൾ സഹോദരങ്ങളെ, ഫാത്തിഹ ഓതിയിട്ട് എങ്ങനെ മന്ത്രിക്കുക? സൂറത്തുൽ ഫാത്തിഹ നമ്മുടെ രണ്ട് കൈകളും മുഖത്തോട് ചേർത്ത് പിടിച്ച് ഫാത്തിഹ ഓതി ആ കൈകളിലേക്ക് ഊതുക, ചെറുതായി തുപ്പലം ധരിക്കുന്ന രൂപത്തിൽ ഊതുക, എന്നിട്ട് അത് ശരീരത്തിൽ മുഴുവനായി തടവുക. ശരീരത്തിൽ അസുഖവും മറ്റും ബാധിക്കുന്ന ആളുകൾക്ക് ഈ സൂറത്ത് മന്ത്രിക്കാൻ ഏറ്റവും സഹായകമായ സൂറത്തുകളിലൊന്നാണ്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ ഈ സൂറത്തിന് അർറുഖിയ എന്ന പേര് ഈ ഹദീസിൽ നിന്ന് കണ്ടെത്തിയത്. അപ്പോൾ അതാണ് മൂന്നാമത്തെ പേര്. നാലാമത്തെ പേര് ഉമ്മുൽ ഖുർആൻ എന്നാണ്. ഉമ്മു അൽ ഖുർആൻ, ഉമ്മുൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലാ സലാതൻ ലം യഖ്റ ഫീഹാ ബിഉമ്മിൽ ഖുർആനി ഫഹിയ ഖിദാജ്. ആരെങ്കിലും ഒരു നിസ്കാരം നിർവഹിച്ചു, ലം യഖ്റ ഫീഹാ ബിഉമ്മിൽ ഖുർആൻ, ആ നിസ്കാരത്തിൽ അവൻ ഉമ്മുൽ ഖുർആൻ പാരായണം ചെയ്തിട്ടില്ല എങ്കിൽ, ഫഹിയ ഖിദാജ്, അത് അപൂർണമാണ്. ഫഹിയ ഖിദാജ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് മൂന്ന് തവണ അവിടുന്ന് പറഞ്ഞു ഞാൻ, ഫഹിയ ഖിദാജ്, ഫഹിയ ഖിദാജ്, ഫഹിയ ഖിദാജ്. ആരെങ്കിലും നിസ്കാരത്തിൽ ഫാത്തിഹ പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ നിസ്കാരം പരിപൂർണമല്ല, നിസ്കാരം സ്വീകരിക്കുകയില്ല. ഒരാൾ നിസ്കാരത്തിൽ ഫാത്തിഹ പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ അയാളുടെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. നിസ്കാരത്തിലെ റുക്നുകളിൽ പെട്ടതാണ്. അപ്പോൾ ഉമ്മുൽ ഖുർആൻ എന്ന പേര് ഫാത്തിഹക്കുണ്ട് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകും. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ ഫാത്തിഹ എന്ന് പറയാതെ അവിടെ നിന്ന് പറഞ്ഞു, മൻ സല്ലാ സലാതൻ ലം യഖ്റാ ഫീഹാ ബി ഉമ്മുൽ ഖുർആൻ ഫഹിയ ഖിദാജ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണിത്. എന്തുകൊണ്ടാണ് ഉമ്മുൽ ഖുർആൻ എന്ന പേര് ലഭിച്ചത്? അറബികൾ ഒരു കാര്യം അത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് എങ്കിൽ, അത് മറ്റെല്ലാത്തിൻ്റെയും അടിസ്ഥാനമാണ് എങ്കിൽ, അടിത്തറയാണ് എങ്കിൽ, അതിനെ ഉമ്മ് എന്ന് വിശേഷിപ്പിക്കും. നോക്കൂ, നിങ്ങൾ മക്ക അല്ലേ, എല്ലാ രാജ്യങ്ങളുടെയും തലസ്ഥാനമാണ് മക്ക. മുസ്ലിമീങ്ങളുടെ ദീനിൻ്റെ കേന്ദ്രമാണത്. അവിടെയാണ് റിസാലത്ത് ആരംഭിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് അവിടെ നിന്നാണ് ആരംഭിച്ചത്. മുസ്ലിമീങ്ങളുടെ ഖിബ്ല അവിടേക്കാണ്. അവിടെയാണ് കഅബയുള്ളത്, മസ്ജിദുൽ ഹറാം ഉള്ളത്. വലിയ പ്രാധാന്യമുള്ള നാടാണത്. എന്താണ് മക്കയുടെ മറ്റൊരു പേര്? ഉമ്മുൽ ഖുറാ, നാടുകളുടെ ഉമ്മ്. ഉമ്മ് എന്ന് പറഞ്ഞാൽ മാതാവ് എന്നാണ്. ഇപ്പൊ സൂറത്തുൽ ഫാത്തിഹയുടെ പേരുകളിൽ ഒന്നാണ് ഉമ്മുൽ കിതാബ്, ഉമ്മു അൽ കിതാബ് അല്ലെങ്കിൽ ഉമ്മുൽ ഖുർആൻ. രണ്ടുപേരും ഫാത്തിഹയുടെ പേരുകളിൽ പെട്ടതാണ്. ഇൻഷാല്ലാ അത് അഞ്ചാമതോ ആറാമതോ നമുക്ക് പറയാം. ഉമ്മുൽ ഖുർആൻ എന്നത് ഫാത്തിഹയുടെ പേരുകളിൽ ഒന്നാണ്, ഉമ്മുൽ ഖുർആൻ. എന്താണ് അതിന്റെ കാരണം? സൂറത്തുൽ ഫാത്തിഹ വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് ഈ സൂറത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഈ സൂറത്ത് ഖുർആനിന്റെ അടിത്തറ പോലെയാണ്. മാത്രമല്ല ചില പണ്ഡിതന്മാർ പറഞ്ഞു, വിശുദ്ധ ഖുർആനിലെ ഏതൊരു ആയത്തെടുത്താലും അതിൻ്റെ ആശയം സൂറത്തുൽ ഫാത്തിഹയിൽ ഉൾക്കൊണ്ടിരിക്കുന്നതായി കാണാൻ സാധിക്കും. ഏതൊരാശയം എടുത്താലും, ഖുർആനിലെ ഏതായത്തെടുത്താലും അതിൻ്റെ എന്തെങ്കിലും ഒരു സൂചന, അതിലേക്കുള്ള എന്തെങ്കിലും ഒരു ബന്ധം സൂറത്തുൽ ഫാത്തിഹയിൽ കണ്ടെത്താൻ കഴിയും. അത് ചിന്തിക്കുന്നവർക്ക് കൂടുതൽ കൂടുതൽ നമ്മൾ ചിന്തിക്കുക ആലോചിക്കുകയും ചെയ്താൽ നമുക്ക് ബോധ്യപ്പെടും. ചില തെളിവുകൾ ഇൻഷാ അള്ളാഹ് ഇനിയുള്ള ദർശകളിൽ നമുക്ക് കേൾക്കാം. അപ്പൊ ഇതാണ് നാലാമത്തെ പേര്. അഞ്ചാമത്തെ പേര് അസ്സലാഹ്. എന്താണ് അസ്സലാഹ്? നിസ്കാരം. അസ്സലാഹ് എന്ന് ഫാത്തിഹക്ക് പേര് നൽകപ്പെട്ടിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അല്ലാഹു തആല, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഖസംതു സ്സലാത ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ. ഖസംതു സ്സലാ, നിസ്കാരത്തെ ഞാൻ വീതിച്ചിരിക്കുന്നു, ബൈനി വബൈന അബ്ദി, എനിക്കും എൻ്റെ അടിമക്കും ഇടയിൽ, നിസ്ഫൈൻ, രണ്ട് ഭാഗങ്ങളായി, രണ്ട് പകുതികളായി. ഖസംതു സ്സലാത ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ. അല്ലാഹു പറയാൻ, ഞാൻ സലാത്തിനെ എനിക്കും എൻ്റെ അടിമക്കും ഇടയിൽ രണ്ടായി ഭാഗിച്ചിരിക്കുന്നു. ഇവിടെ സലാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയുടെ പാരായണമാണ്. ഇവിടെ സലാത്ത് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂറത്തു അൽ ഫാത്തിഹയുടെ പാരായണമാണ്. ഹദീസിന്റെ ബാക്കി ഭാഗം അത് തെളിയിക്കും ഇൻഷാല്ലാ. ഈ ഹദീസ് വളരെ മനോഹരമായ ഹദീസാണ്. ഇനിയുള്ള ദർസുകളിൽ അത് നമുക്ക് കേൾക്കാവുന്നതാണ്. ഈ ഹദീസിൽ സലാത്ത് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല വിശേഷിപ്പിച്ച നിസ്കാരത്തെയാണ്, അഫ്വൻ, നിസ്കാരത്തിലെ സൂറത്തുൽ ഫാത്തിഹയുടെ പാരായണത്തെയാണ്. അപ്പോൾ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സൂറത്തുൽ ഫാത്തിഹയെ അസ്സലാ എന്ന് വിശേഷിപ്പിച്ചതായി കാണാൻ സാധിക്കും. ചില പണ്ഡിതന്മാർ പറഞ്ഞു, നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹക്കുള്ള പ്രാധാന്യം എന്താണ് എന്ന് ഈ ഹദീസിൽ നിന്ന് ബോധ്യപ്പെടുന്നതാണ്. ആറാമത്തെ പേര് ഉമ്മുൽ കിതാബ് എന്ന പേരാണ്. ഉമ്മുൽ ഖുർആൻ എന്ന പേര് നമ്മൾ മുൻപ് പറഞ്ഞു. ആറാമത്തെ പേര് ഉമ്മുൽ കിതാബ്. കിതാബ് എന്നാൽ ഖുർആനാണ് ഉദ്ദേശം. മറിച്ച് ഉമ്മുൽ ഖുർആൻ എന്നും ഉമ്മുൽ കിതാബ് എന്നും സൂറത്തുൽ ഫാത്തിഹക്ക് പേര് നൽകപ്പെട്ടിട്ടുണ്ട്. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അൻസലല്ലാഹു അസ്സ വജല്ല ഫി തൗറാത്തി ولا في الانجيل مثل ام القران. الله سبحانه وتعالى توراتിലോ انجيلിലോ ام القرانിനെ പോലെ ഒരു കാര്യം അവതരിപ്പിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. എന്താണ് പറഞ്ഞത്? തൗറാത്തിലാകട്ടെ, മുസ അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകപ്പെട്ട തൗറാത്തിലോ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകപ്പെട്ട انجيلിലോ, വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്തുൽ ഫാത്തിഹ അതുപോലുള്ള ഒന്ന് ഒരു ഗ്രന്ഥത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. തൗറാത്തും ഇഞ്ചിയിലും അള്ളാഹു അവതരിപ്പിച്ച കിതാബുകളിൽ വളരെ മഹത്തരമായ കിതാബുകളാണ്. ആ കിതാബുകളിൽ പോലും അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല സൂറത്തുൽ ഫാത്തിഹക്ക് സമാനമായ ഒരു സൂറത്ത്. അപ്പോൾ ഉമ്മുൽ കിതാബ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഫാത്തിഹയെ ഈ ഹദീസിൽ വിശേഷിപ്പിച്ചതായി കാണാം. മാ അൻസലല്ലാഹു അസ്സ വജല്ല ഫി തൗറാത്തി വലാ ഫിൽ ഇൻജീലി മിസ്ല ഉമ്മുൽ ഖുർആൻ. ഉമ്മുൽ ഖുർആൻ എന്നത് ഫാത്തിഹയുടെ പേരാണ്. ഏഴാമത്തേത് അസ്സാബിഉ അൽ ഖുർആനുൽ അസീം. സൂറത്തുൽ ഫാത്തിഹയുടെ പേരായി ചില പണ്ഡിതന്മാർ ഈ നാമം പറഞ്ഞിട്ടുണ്ട്. ഹദീസുകൾ ചിലതിന് തെളിവാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസിന് തെളിവാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സഈദ് അൽ മുഅല്ല അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലേ, അദ്ദേഹത്തിന് ഏറ്റവും മഹത്തരമായ സൂറത്ത് ഏതാണെന്ന് പഠിപ്പിച്ചു നൽകാം എന്ന് പറഞ്ഞ ശേഷം പറഞ്ഞു എന്താ, ഹിയ സബ്ഉൽ മസാനി വൽ ഖുർആൻ അൽ അദീം. വൽ ഖുർആൻ അൽ അദീം, ഏഴ് ആവർത്തിക്കപ്പെടുന്ന ആയത്തുകൾ അടങ്ങുന്ന സൂറത്തുൽ ഫാത്തിഹ വൽ ഖുർആനുൽ അദീം, അതാകുന്നു അൽ ഖുർആനുൽ അദീം എന്ന് ഈ ഹദീസിനെ ചില പണ്ഡിതന്മാർ വിശദീകരിച്ചു. വേറെ ചില ആളുകൾ പറഞ്ഞു, അല്ല, അത് ഖുർആനിന്റെ പേരാണ്, ഫാത്തിഹയുടെ മാത്രം പേരല്ല, കുറച്ച് മൊത്തം ഖുർആനിന്റെ പേരാണ് അൽ ഖുർആനുൽ അദീം. വേറെ ചിലർ പറഞ്ഞു ഈ ഹദീസും അതുപോലെ തന്നെ സൂറത്തുൽ ഹിജ്റിൽ ഉള്ള നേരത്തെ നമ്മൾ ഓതിയ ആയത്ത് അതും അടിസ്ഥാനപ്പെടുത്തി ചില ആളുകൾ പറഞ്ഞു, അല്ല, ഖുർആനുൽ അദീം എന്നത് സൂറത്തുൽ ഫാത്തിഹയുടെ പേരാണ്. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ അതാണ് ഏഴാമത്തെ പേര്. എട്ടാമത്തെ പേര് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതാണ്. അത് സൂറത്തുൽ ഫാത്തിഹയുടെ പേരായി ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്താ ഇതിനുള്ള തെളിവ്? നേരത്തെ നമ്മൾ പറഞ്ഞ അബൂ സഈദ് അൽ മുഅല്ല അദ്ദേഹത്തിന്റെ ഹദീസ് തന്നെയാണ്. ആ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹിയ സബ്ഉൽ മസാനി. സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയാതെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിഹയുടെ പേരായി പറഞ്ഞത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്താണ്. നിങ്ങൾക്കറിയാം, വിശുദ്ധ ഖുർആനിൽ പല സൂറത്തുകൾക്കും ആ സൂറത്തിലെ ആദ്യത്തെ ആയത്ത് അതിൻ്റെ പേരായി നൽകപ്പെട്ടിട്ടുണ്ട്. ധാരാളം സൂറത്തുകളുണ്ട്. വദ്ദുഹ സൂറത്തുൽ ദുഹ, വല്ലൈൽ സൂറത്തുൽ ലൈൽ, വശംസ് സൂറത്തുൽ ശംസ്, അല്ലേ, ഇങ്ങനെ ധാരാളം സൂറത്തുകളുണ്ട്. അൽഖാരിഅ, അൽഹാഖ, അതുപോലെ തന്നെ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ, യാസീൻ, ത്വാഹ, ഇതൊക്കെ ആദ്യത്തെ ആയത്തുകളാണ്. ആ ആദ്യത്തെ ആയത്തുകൾ തന്നെയാണ് ആ സൂറത്തിന്റെ പേരായി നൽകപ്പെട്ടിട്ടുള്ളത്. സൂറത്തുൽ ഫാത്തിഹയിലെ ആദ്യത്തെ ആയത്ത് വലിയൊരു ഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്താണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബിസ്മിയാണ് എന്ന് അഭിപ്രായപ്പെട്ട ആളുകളുമുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്ത് സൂറത്തുൽ ഫാത്തിഹയുടെ ആദ്യത്തെ ആയത്താണ് എന്നതിന്റെ അടിസ്ഥാനം ചില പണ്ഡിതന്മാർ പറഞ്ഞു ഫാത്തിഹയുടെ പേരുകളിൽ ഒന്നാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതുകൊണ്ട് ചില ഉലമാക്കൾ അവരുടെ തഫ്സീറുകളിൽ സൂറത്തുൽ ഫാത്തിഹയുടെ പേരുകളിൽ ഒന്നായി സൂറത്തുൽ ഹംദ് എന്ന് എണ്ണിയിട്ടുണ്ട്. ഹംദിന്റെ സൂറത്ത് എന്ന് എണ്ണിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എട്ട് പേരുകൾ. അസ്സബ്ഉൽ മസാനി, അർ റുഖ്യ, അൽ ഖുർആനുൽ അദീം, ഉമ്മുൽ കിതാബ്, ഉമ്മുൽ ഖുർആൻ, ഫാത്തിഹത്തുൽ കിതാബ്, അതുപോലെ തന്നെ അർ റുഖ്യ, ഇതൊക്കെ അൽ ഖുർആനുൽ അദീം, ഇതൊക്കെ സൂറത്തു അൽ ഫാത്തിഹയുടെ പേരുകളാണ്. ഇതല്ലാതെ നമ്മൾ ഇത്രയും പറഞ്ഞത് ഖുർആനിലെ ആയത്തുകളിലോ അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലോ സ്ഥിരപ്പെട്ട പേരുകളാണ്. അതല്ലെങ്കിൽ സഹാബിമാർ അവരുടെ ആസാറുകളിൽ സ്ഥിരപ്പെട്ട പേരുകൾ വേറെ ചിലതുണ്ട്. അതുപോലെ ചില പണ്ഡിതന്മാർ നൽകിയ പേരുകളുണ്ട്. ഉദാഹരണത്തിന് അൽ അസാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ സൂറത്തുൽ ഫാത്തിഹയുടെ പേരായി പറഞ്ഞ വാക്കാണ് അൽ അസാസ്, അടിത്തറ, അടിസ്ഥാനം എന്നൊക്കെ പറയാം. അതുപോലെ വേറെയും പേരുകൾ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് സൂറത്തുൽ ഫാത്തിഹയുടെ ചില പേരുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ അവതരിച്ച ഈ മാസത്തിൽ അവൻ്റെ ഖുർആനിലെ ഏറ്റവും മഹത്തരമായ സൂറത്ത് പഠിക്കാൻ, മനസ്സിലാക്കാൻ, സംസ്കാരത്തിൽ അത് ആലോചിച്ചുകൊണ്ട്, അത് മനസ്സിൽ ഓർത്തുകൊണ്ട് സംസ്കാരം നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.